പൊതു വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്നു ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10-ാം ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടായിരിക്കുന്നത് ഗുണകരമായിരിക്കും.
എൻ്റെ പേര് കിരൺകുമാർ എം എന്നാണ്. സ്കൂള് ഓൾ സെയിൻസ് എച്ച് എസ് പുത്തയം, അഞ്ചലാണ്, കൊല്ലം ജില്ലയിലുള്ള അഞ്ചലാണ്. SSLC കെമിസ്ട്രിയാണ് ക്ലാസ് എടുക്കുന്നത്. പരീക്ഷയ്ക്ക് വളരെ ഓർമ്മയിരിക്കേണ്ട ചില പാഠഭാഗങ്ങൾ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട രസതന്ത്രത്തിലെ കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 1-ാമത്തെ പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. 1-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നാണ്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ്. ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും പ്രധാനം, നമുക്കറിയാം മുൻ വർഷങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ആ ഇലക്ട്രോണുകൾ കറങ്ങുന്ന വഴിക്ക് പറയുന്ന പേര് ഷെൽ എന്നുമൊക്കെയാണ്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയസിൽ നിന്ന് അകന്നകന്നു പോകും തോറും ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റിൻ്റെ എനർജി കൂടുന്ന കാര്യം നമ്മൾക്കറിയാവുന്നതാണ്. ആ ഒരു പോയിന്റ് 1-ാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പ്രധാനമായും ചുറ്റിനുമുള്ള ഷെല്ലുകൾ കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഇത്തവണ ഇവിടെ പുതിയതായി പഠിക്കുന്നത് സബ് ഷെല്ലുകളെ കുറിച്ചാണ്. ഓരോ ഷെല്ലുകൾക്കും സബ് ഷെല്ലുകളുണ്ട്. ഉദാഹരണത്തിന് കെ എന്ന് പറയുന്ന ഷെല്ലിന് എസ് എന്ന് പറയുന്ന സബ് ഷെല്ലാണ് ഉള്ളത്. എൽ എന്ന് പറയുന്ന ഷെല്ലിന് എസ് പി രണ്ട് സബ് ഷെല്ലാണുള്ളത്. എം എന്ന് പറയുന്ന ഷെല്ലിന് 3 സബ് ഷെല്ലുണ്ട്, എസ് പി ഡി. എൻ എന്ന് പറയുന്ന ഷെല്ലിന് 4 എസ് പി ഡി എഫ്. ഒരു എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ഇലക്ട്രോണാണ്. പി എന്ന് പറയുന്ന സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6. ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10. എഫ് എന്ന് പറയുന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 14. ഇതിനെ രേഖപ്പെടുത്തുന്നത് 1s 2s 2p 3s 3p 4s 3d എന്നാണ്. അതായത് ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഇവ രേഖപ്പെടുത്തുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, 1s 2s 2p 3s 3p 3p കഴിഞ്ഞാൽ പിന്നെ 4s ആണ്, 4s കഴിഞ്ഞാണ് 3d ഒക്കെ വരുന്നത്. ആ ഒരു ഊർജനില, ആ ഊർജനിലയുടെ കൂടി പോകുന്ന ആരോഹണ ക്രമം നമ്മൾ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും ഒരു മൂലകം തന്നിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്, സബ് ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ബേസ് ചെയ്ത് ചിലപ്പോൾ സോഡിയം പോലുള്ള മൂലകങ്ങൾ, അറ്റോമിക നമ്പർ 11 മൂലകങ്ങൾ, 1s 2 2s 2 2p 6 3s 1 അങ്ങനെയൊക്കെയുള്ളത് ചോദിക്കാം. മറ്റൊന്നെന്ന് പറയുന്നത് ഡി ബ്ലോക്കിലെ ഏതെങ്കിലും ഒരു മൂലകത്തിൻ്റെ ചോദിക്കാം. പീരിയോഡിക് ടേബിളിൽ അറ്റോമിക നമ്പർ 21 മൂലകം അല്ലേ. അങ്ങനെയൊക്കെയുള്ളവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, 4s കഴിഞ്ഞ് മാത്രമേ 3d ഇലക്ട്രോണുകളെ കൊടുക്കാൻ പാടുള്ളൂ. ആ ഒരു പോയിന്റ് ഈ ചപ്പാടഭാഗം പഠിക്കുമ്പോൾ ഓർത്തിരിക്കണം. ഇവിടെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. അതിനൊരു എക്സെപ്ഷണൽ കേസ് ആയതുകൊണ്ട് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ക്രോമിയത്തിൻ്റെ അറ്റോമിക നമ്പർ 24 എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s 2 2s 2 2p 6 3s 2 3p 6 4s 2 3d 4 എന്നാണ് വരിക. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ എഴുതരുത്. 3d 4 കിടക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഡിയിൽ 10 ഇലക്ട്രോണുകളാണ് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടുന്നത്. ഹാഫ് ഫിൽഡ് ചെയ്യാൻ, പകുതി പൂർത്തീകരിക്കാൻ അഞ്ച് മതി. അതുകൊണ്ട് ഫോറസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ 3D കടം കൊടുത്ത് 3D അഞ്ചാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് ഫോറസ് 1 3D5 അത് ഓർമ്മയിരിക്കണം. അതുപോലെ കോപ്പറിൻ്റെ 29 ആണ് അറ്റോമിക് നമ്പർ, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് ഫോറസ് 2 3D9 എന്നല്ല, അത് തെറ്റാണ്. ഫോറസ് 1 ഒരു ഇലക്ട്രോണിനെ ഫോറസിൽ നിന്ന് കടം കൊടുക്കും 3D, അപ്പോൾ 3D10 വരും. കാരണം കംപ്ലീറ്റ്ലി ഫിൽഡ് ആക്കാൻ, പൂർണ്ണമായും നിറയ്ക്കാൻ ഒരു ഇലക്ട്രോണുകളെ കടം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫോറസിൽ നിന്ന്. അപ്പോൾ ഈ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസിൽ ഫോറസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ 3D കടം കൊടുക്കുന്ന കാര്യം ഓർമ്മയിരിക്കണം. ഇനി അവിടുന്ന് വരാൻ സാധ്യതയുള്ള കാര്യം സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കുമാണ്. സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും എന്ന് പറയുന്ന 4 പീരിയോഡിക് ടേബിളിലെ 118 മൂലകങ്ങളെ വിവിധ ബ്ലോക്കുകളായി തരംതിരിച്ചിരിക്കുകയാണ്. ഈ വിവിധ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് SPDF എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മൂലകം നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ അറ്റോമിക നമ്പറൊക്കെ തന്നിട്ട് നിങ്ങളെടുത്ത് പറയും ഈ മൂലകം ഏത് ഗ്രൂപ്പിലാണ്, ഏത് ബ്ലോക്കിലാണ്, ഏത് പീരീഡിലാണ് എന്ന് പറയാൻ പറയും. ഉദാഹരണത്തിന് സോഡിയം എന്ന് പറയുന്ന മൂലകം, സോഡിയം എന്ന് പറയുന്ന മൂലകം 11 അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s1. അവസാനത്തെ സബ്ഷൽ എന്ന് പറയുന്നത് 3s, അതുകൊണ്ട് അത് എസ് ബ്ലോക്കാണ്. അവസാന ഇലക്ട്രോൺ എസ് ബ്ലോക്ക് ആയതുകൊണ്ട് ആ എസ് ബ്ലോക്ക് നോക്കുമ്പോൾ അതിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ എന്ന് കാണാം. അതുകൊണ്ട് അത് 1 ഗ്രൂപ്പാണ്. എസ് ബ്ലോക്കിൽ ഇലക്ട്രോണുകൾ, എസ് ബ്ലോക്കിൽ പെടുന്ന മൂലകങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ എസ് ബ്ലോക്കിൽ പെടുന്ന മൂലകങ്ങൾക്ക് ആ എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതായിരിക്കും ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് 1 ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, എസ് ബ്ലോക്കിൽ പെടുന്ന മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഗ്രൂപ്പ്. പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ എനർജി ലെവൽ 1s2 2s2 3 എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ 3 ആണ് വരുന്നതെങ്കിൽ അത് 3 പീരീഡ്. 4s2 4 ആണ് വരുന്നതെങ്കിൽ അത് 4 പീരീഡ്. അങ്ങനെ മനസ്സിലാക്കാം. പി ബ്ലോക്കിലെ ഒരു മൂലകത്തെ നമുക്ക് പരിചയപ്പെടാം. കാർബൺ എന്ന് പറയുന്ന മൂലകം, കാർബൺ എന്ന മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ 6. 1s2 2s2 2p2. അപ്പോൾ പി ബ്ലോക്ക് അവസാനം വന്നത് എവിടെയാണ്? പിയിലാണ്. അതുകൊണ്ട് പി ബ്ലോക്ക്. എത്ര ഇലക്ട്രോൺ ഉണ്ട് പിയിൽ? 2. അങ്ങനെ പിയിലുള്ള ഇലക്ട്രോണുകളോടൊപ്പം 12 കൂട്ടിയാണ് ഗ്രൂപ്പ് പറയുക. അപ്പോൾ 2 അവിടെ കാർബണിന് വന്നിരിക്കുന്നത്, 12 കൂട്ടുമ്പോൾ 14. അപ്പോൾ 14 ഗ്രൂപ്പാണ്. പീരീഡ് കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ ഡി ബ്ലോക്ക്, ഡി ബ്ലോക്കിൻ്റെ നമ്മൾ ഏതൊരു ആറ്റത്തിൻ്റെയും ഡി ബ്ലോക്ക് തന്നിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനം 3D ഫോറസ് എന്നും വരും. ആ 2 3D ഫോറസിലുമുള്ള ഇലക്ട്രോണുകളെ കൂട്ടി എഴുതുമ്പോൾ അതാണ് ഗ്രൂപ്പ്. പീരീഡ് നേരത്തെ പറഞ്ഞതുപോലെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവസാന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടക്കുന്നത് ഡിയിലായതുകൊണ്ട് അത് ഡി ബ്ലോക്ക്. അവസാന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എസിൽ നടന്നാൽ അത് എസ് ബ്ലോക്ക്. അവസാന ഇലക്ട്രോണിക് വിന്യാസ ഇലക്ട്രോൺ ഫില്ലിംഗ് പിയിൽ നടന്നാൽ അത് പി ബ്ലോക്ക്. ഇങ്ങനെ ഓരോ SPDF എന്ന് തുടങ്ങിയപ്പോൾ ഇനി ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ എഴുതുക എന്നുള്ളതാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ് എന്നുള്ള മെറ്റൽ. ഓൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ മെറ്റൽസ്. എല്ലാ ഡി ബ്ലോക്ക് എലമെൻറ്റ്സും ലോഹങ്ങളാണ് എന്ന പോയിന്റ് ഓർത്തിരിക്കണം. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഷോ ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡി ബ്ലോക്ക് എലമെൻറ്റ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ ഓർത്തെഴുതണം. കളർ, നിറമുള്ള സമയം, ഓരോന്നിൻ്റെയും കളറൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. കോപ്പർ സൾഫേറ്റിൻ്റെ നിറം നീലയാണ്. കൊബാൾട്ട് നൈട്രേറ്റിൻ്റെ പിങ്ക് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വയലറ്റ് ആണ്. അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു നിറങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയുമാണ് നമ്മുടെ 1 ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. 2 ചാപ്റ്ററാണ് ഇനി വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. വാതക നിയമങ്ങളിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് 3 നിയമങ്ങളാണ്. ഇതിലൊരു ചോദ്യമുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് വാതക നിയമത്തിൽ വരുന്ന ഒന്നാണ് ബോയിൽ നിയമം, ബോയിലേഴ്സ് ലോ. എന്താണ് ബോയിൽ നിയമം എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ് ബോയിൽ നിയമം? മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. വോളിയം ആൻഡ് പ്രഷർ, വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ്. ഒരു വാതകത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലായിരിക്കും, വിപരീത അനുപാതത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയും, അല്ലെങ്കിൽ വ്യാപ്തം കുറയുമ്പോൾ മർദ്ദം കൂടും എന്നാണ്. ആ പോയിന്റ് ഓർത്തിരിക്കണം. അവിടെ ഒരു കാര്യം പ്രത്യേകം ചെയ്യണം, ബോട്ട് എന്ന് ഓർത്തിരിക്കണം. ബോട്ട് ബോയിൽ സ്ലോയിൽ ടെമ്പറേച്ചറാണ് കോൺസ്റ്റൻറ്റ്, താപനില സ്ഥിരമാണ്. ഓർത്തിരിക്കാനാണ് ഏതാണ് സ്ഥിരം എന്ന് മനസ്സിലാക്കാനാണ് ബോട്ട് എന്ന് പറഞ്ഞത്. അതിന് ഉദാഹരണങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അക്വേറിയത്തിൽ കുമിളകൾ പൊങ്ങി വരുന്നത് കണ്ടിട്ടില്ലേ? മുകളിലോട്ട് കുമിളകൾ വരുംതോറും അതിൻ്റെ വോളിയം അല്ലെങ്കിൽ വലിപ്പം കൂടി വരുന്നതായി കാണാം. എന്തുകൊണ്ടാണ് വോളിയം കൂടുന്നത്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുകളിലേക്ക് വരുമ്പോൾ മർദ്ദം കുറവാണ്, പ്രഷർ കുറവാണ്, അപ്പോൾ വ്യാപ്തം കൂടുന്നു. എന്നാൽ ഏറ്റവും അടിയിൽ, വെള്ളത്തിൻ്റെ അടിയിൽ മർദ്ദം കൂടുതലാണ്, പ്രഷർ കൂടുതലാണ്, അപ്പോൾ വോളിയം കുറയുന്നു. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. അടുത്തത് ചാൾസ് നിയമമാണ്. ചാൾസ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വോളിയവും ഊഷ്മാവും തമ്മിലുള്ള ബന്ധമാണ്. അവിടെ മർദ്ദം കോൺസ്റ്റൻ്റ് ആണ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ചാപ്പ് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ചാൾസ് ലോയിൽ പ്രഷറാണ് കോൺസ്റ്റൻ്റ്, മർദ്ദം സ്ഥിരമാണ്. വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ വ്യാപ്തം കൂടുമ്പോൾ ഊഷ്മാവ് കൂടുന്നു, അല്ലെങ്കിൽ ഊഷ്മാവ് കുറയുമ്പോൾ വ്യാപ്തം കുറയുന്നു. ഒരു ബലൂൺ വീർപ്പിച്ച് ഉച്ചയ്ക്ക്, നട്ടുച്ചയ്ക്ക് നമ്മളൊരു ഗ്രൗണ്ടിൽ കൊണ്ടുവച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? ചൂട് കൂടുമ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടുന്നതായി കാണാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു എന്നതായി കാണാം. ഇത് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. വാഹനങ്ങളുടെ ടയറുകൾക്ക് കാറ്റടിക്കുന്നത് വേനൽക്കാലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചൂട് കൂടുന്ന സമയത്ത് വോളിയം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിറച്ച് ടയറുകൾക്ക് കാറ്റടിച്ച് വെച്ചിരുന്നാൽ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. ഇതൊക്കെ ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഒരു നിയമവും കൂടിയുണ്ട്, അവഗാഡ്രോ നിയമം. അവഗാഡ്രോ നിയമം എന്ന് പറഞ്ഞാൽ വി പ്രപ്പോർഷണൽ ടു എൻ ആണ്. എന്ന് പറഞ്ഞാൽ വോളിയം തന്നെയാണ് ഇവിടെയും. വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലാണ്. വോളിയം കൂടുമ്പോൾ തന്മാത്രകളുടെ എണ്ണവും കൂടും. നമ്മളൊരു ബലൂണിനകത്തേക്ക് വായു ഊതിക്കയറ്റിയാൽ അതിൻ്റെ വ്യാപ്തം കൂടിക്കൂടി വരുന്നതായി കാണാം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണവും കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റാണ് അവഗാഡ്രോ നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാം. മോൾ കൺസെപ്റ്റിൽ മിക്കവാറും ആറ്റങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഓരോ ആറ്റത്തിനും ഓരോ മാസ്സുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1, കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12, ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16, ഹീലിയം ആറ്റത്തിൻ്റെ മാസ് 4. ഇങ്ങനെ ഓരോന്നിനും ഓരോ മാസമുണ്ട്. കാർബൺ ആറ്റത്തിന് മാസ് 12 എന്ന് പറഞ്ഞാൽ അത് ഗ്രാമിൽ പറയുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ്. ഏതാറ്റമായിക്കോട്ടെ, അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരു മോൾ ആയിരിക്കും എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഏത് ആറ്റമായിക്കോട്ടെ, അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരു മോൾ ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദ്യമെങ്കിൽ തന്നിരിക്കുന്ന മാസിനെ, ചോദ്യപേപ്പറിൽ ഒരു മാസ് ഉണ്ടാവും, ഗിവൺ മാസ് എന്ന് നമുക്ക് പറയാം. തന്നിരിക്കുന്ന മാസിനെ അറ്റോമിക മാസ് കൊണ്ട് ഭാഗിച്ചാൽ, അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് നമുക്ക് എങ്ങനെ കണക്കാക്കാം? ആറ്റങ്ങളുടെ എണ്ണം അങ്ങനെ കണക്കാക്കാം. എന്നാൽ തന്നിരിക്കുന്ന മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഭാഗിച്ചാൽ, അറ്റോമിക മാസുകൾ കൂട്ടുന്നതാണ് മോളിക്കുലാർ മാസ്. അപ്പോൾ തന്നിരിക്കുന്ന മാസിനെ, ഗിവൺ മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? തന്മാത്രകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. ആ പോയിന്റ് ഓർത്തിരിക്കണം. പിന്നീട് നമുക്ക് അവിടുന്ന് ചോദ്യം വരുന്നത്, ഏറ്റവും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഏതൊരു വാദവും എസ് ടി പിയിലാണെങ്കിൽ, എസ് ടി പി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, എസ് ടി പിയിലുള്ള ഏതൊരു വാതകമായിക്കൊള്ളട്ടെ, അതിൻ്റെ 22.4 liter എന്ന് പറയുന്നത് ഒരു മോൾ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 273 kelvin ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ 180 പ്രഷറാണ്. അങ്ങനെയുള്ള മൂലകത്തിൻ്റെ എത്ര എടുത്താലും, എത്ര എസ് ടി പിയിലും ആയിക്കൊള്ളട്ടെ, എസ് ടി പിയിലാണെങ്കിൽ ഒരു മോൾ എന്ന് പറയുന്നത് 22.4 liter ആണ്. അപ്പോൾ 44.8 liter രണ്ട് മോളാണ്. 11.2 liter ഹാഫ് മോളാണ്. അപ്പോൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എസ് ടി പിയിൽ ഏതൊരു വാതകവും എടുത്തോട്ടെ, അതിൻ്റെ ഒരു മോൾ എന്ന് പറയുന്നത് 22.4 liter ആയിരിക്കും. ഇത്രയുമാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10th class ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.
ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പാഠഭാഗം. മൂന്നാമത്തെ പാഠഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ പാഠഭാഗത്തിൽ ചില റിയാക്ഷനുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. രാസപ്രവർത്തനങ്ങൾ, സോഡിയവും ജലവുമായുള്ള പ്രവർത്തനം. സോഡിയത്തിൻ്റെ ഒരു പ്രത്യേകത, അത് എല്ലാവിധത്തിലുള്ള ജലവുമായും പ്രവർത്തിക്കുന്നു. ഹോട്ട് വാട്ടർ ആവട്ടെ, കോൾഡ് വാട്ടർ ആവട്ടെ, എല്ലാവിധ ജലവുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ മഗ്നീഷ്യം തണുത്ത ജലത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. മഗ്നീഷ്യം ഡസ് നോട്ട് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ. എന്നാൽ ചൂടുള്ള വെള്ളത്തിൽ മഗ്നീഷ്യത്തിന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയും. മഗ്നീഷ്യം ഹോട്ട് വാട്ടറിലാണ് റിയാക്ട് ചെയ്യുന്നത്. കോപ്പർ ചൂടായാലും തണുത്താലും വെള്ളത്തിൽ റിയാക്ട് ചെയ്യുന്നില്ല. സോഡിയം എല്ലായിടത്തും കയറി റിയാക്ട് ചെയ്യുന്ന ഒന്നാണ് സോഡിയം. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചത് ഓരോ ലോഹത്തിനും ഓരോ രാസപ്രവർത്തന ശേഷിയാണുള്ളത് എന്ന് വെച്ചാൽ രാസപ്രവർത്തന ശേഷി കൂടിയതും കുറഞ്ഞതുമായ ധാരാളം ലോഹങ്ങളുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. ആസിഡുമായി ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ആസിഡുമായിട്ടാണ് ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അവിടെ ഒരു വാതകം ഉണ്ടാകും. ആ വാതകത്തിൻ്റെ പേര് ഹൈഡ്രജൻ എന്നാണ്. അപ്പോൾ ലോഹങ്ങൾ, ഉദാഹരണത്തിന് ഹൈഡ്രോക്ലോറിക് ആസിഡും മഗ്നീഷ്യവും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് ചെയ്താൽ മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവുകയും അവിടെ ഹൈഡ്രജൻ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ വാതകം ഏതാണ്? ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും അത്യാവശ്യമായുള്ളതാണ് ക്രിയാശീല ശ്രേണി. ഏറ്റവും രാസപ്രവർത്തനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പൊട്ടാസ്യമാണ്. പിന്നെ സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ. ഏറ്റവും അവസാനമുള്ളതാണ് ഗോൾഡ്. രാസപ്രവർത്തന ശേഷി ഏറ്റവും കുറവുള്ളത് ഗോൾഡിനാണ്. ഈ രാസപ്രവർത്തന ശേഷി ഓരോ ലോഹത്തിൻ്റെയും അറിയുന്നത് നമുക്ക് ക്രിയാശീല ശ്രേണി അറിയുന്നത് കൊണ്ടുള്ള ആദേശരാസപ്രവർത്തനം നടത്താൻ സഹായിക്കും. എന്താണ് ആദേശരാസപ്രവർത്തനമെന്ന് നമുക്ക് നോക്കാം. സിങ്ക് എന്ന് പറയുന്ന ലോഹം കോപ്പർ സൾഫേറ്റുമായി റിയാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സിങ്ക് പ്ലസ് സി യു എസ് ഒ ഫോർ. അപ്പോൾ സി യു എസ് ഒ ഫോർ എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ്, അതിലുള്ള ലോഹമല്ലേ കോപ്പർ. റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണിയിൽ സിങ്കാണോ കോപ്പറാണോ മുകളിൽ? സിങ്കാണ് മുകളിൽ. അപ്പോൾ സിങ്കിന് കോപ്പറിനെ തട്ടിമാറ്റാൻ കഴിയും. ആ സ്ഥാനത്തേക്ക് സിങ്ക് വരും. അങ്ങനെ സിങ്ക് സൾഫേറ്റ് ഉണ്ടാകും. അപ്പോൾ രാസപ്രവർത്തന ശേഷി കൂടിയയാൾ കുറഞ്ഞയാളെ മാറ്റും. ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലൈനിയിൽ നിന്ന് ആദേശം ചെയ്യും. ഇത്തരം രാസപ്രവർത്തനങ്ങൾക്ക് പറയുന്നൊരു പേരുണ്ട്, ആദേശരാസപ്രവർത്തനങ്ങൾ. അതൊരു റിഡോക്സ് പ്രവർത്തനമാണ് എന്ന് ഓർത്തിരിക്കണം. ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇനി ഓർത്തിരിക്കേണ്ടത് ഗാൽവാനിക് സെല്ലിനെ കുറിച്ചാണ്. ഗാൽവാനിക് സെല്ലിൻ്റെ ചിത്രം വരയ്ക്കാനൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സെല്ലുകളാണ് ഗാൽവാനിക് സെൽ. രണ്ട് ലോഹങ്ങളാണ് ഇതിന് വേണ്ടത്. ആ രണ്ട് ലോഹങ്ങളുടെയും സൊല്യൂഷനുകളിൽ മുക്കിവെക്കേണ്ടതുണ്ട്. ആ ലോഹങ്ങളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്താൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ലോഹത്തിൽ നിന്ന് കുറഞ്ഞ ലോഹത്തിലേക്ക് ഇലക്ട്രോണുകൾ ഒഴുകും. ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ വൈദ്യുതി എന്ന് പറയുന്നത്. ഇവിടെ ഒരു സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്? വൈദ്യുതി ഒഴുകുന്നതിന് സെല്ലിലെ ന്യൂട്രാലിറ്റി നിലനിർത്തുകയാണ് സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഓർക്കുക, സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് സെല്ലിലെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, നിലനിർത്തുന്നു. മെയിൻറ്റെയിൻ ദി ന്യൂട്രാലിറ്റി എന്ന് ഓർമ്മയിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു സെല്ലുകൾ തന്നുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത് ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ലോഹമാണ്. അത് ആനോഡായിരിക്കും, അതിൻ്റെ ചാർജ് നെഗറ്റീവായിരിക്കും എന്ന് ഓർമ്മയിരിക്കണം. വൈദ്യുത വിസലേഷൻ സെല്ലുകളാണ് അവിടുന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ടോപ്പിക്. വൈദ്യുത വിസലേഷണ സെല്ലുകളിൽ കാഥോഡ് നെഗറ്റീവും ആനോഡായിരിക്കും പോസിറ്റീവ്. അവിടെ രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടാവും. ഒരു ബീക്കറിലായിരിക്കും അത് താഴ്ത്തി വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സൊല്യൂഷനായിരിക്കും. അതിനെ നമ്മൾ പറയുന്നത് ഇലക്ട്രോലൈറ്റ് എന്നാണ്. ഇവിടെ ഈ രണ്ട് ഇലക്ട്രോഡുകളെയും നമ്മൾ പുറമേയുള്ള ഒരു സെല്ലുമായി കണക്ട് ചെയ്യും. അപ്പോൾ ഇതിലകത്തേക്ക് വൈദ്യുതി ഒഴുകും. വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോണുകൾ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകും. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡാണ്. നെഗറ്റീവ് അയോണുകൾ ആനോഡ് ഇലക്ട്രോഡിനടുത്തേക്ക് പോകും, അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിനടുത്തേക്ക് പോകും. ഇങ്ങനെയുള്ള പോയിന്റ് ഓർത്തിരിക്കണം. അത് വെച്ച് സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം പരീക്ഷയ്ക്ക് ചോദിക്കും. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്ന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹം കോട്ട് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. യൂസിങ് ഇലക്ട്രിസിറ്റി എ മെറ്റൽ കോട്ട് ഓൺ അനദർ മെറ്റൽ. ഇവിടെ ഇലക്ട്രിസിറ്റി ഒഴുകണമെങ്കിൽ, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹം പൂശണമെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റ് വേണം. ഓർത്തിരിക്കേണ്ടത് പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്. ഒരു ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നതിൻ്റെ ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ചെമ്പിനെ പോസിറ്റീവുമായും ഇരുമ്പ് വളയെ നെഗറ്റീവുമായുമാണ് ബന്ധിക്കേണ്ടത്. വൈദ്യുതി ഒഴുകുമ്പോൾ പോസിറ്റീവിൽ നിന്ന് Cu2+ അയോണുകൾ സൊല്യൂഷനിലേക്ക് ഇറങ്ങുകയും സൊല്യൂഷനിലുള്ള Cu2+ അയോണുകൾ, കാരണം സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റാണ്, സൊല്യൂഷനിലുള്ള Cu2+ അയോണുകൾ നെഗറ്റീവായിട്ടുള്ള വളയിൽ പോയി പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു. വളയുടെ മുകളിൽ ചെമ്പ് വന്ന് പറ്റിപ്പിടിക്കുന്നതായി കാണാം. ഇതെല്ലാം ഇലക്ട്രോപ്ലേറ്റിംഗിന് ഉദാഹരണമാണ്. ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ ഏത് ലോഹത്തെയാണോ കോട്ട് ചെയ്യേണ്ടത് അതിനെ നെഗറ്റീവായും, ഏത് ലോഹം വെച്ചാണോ കോട്ട് ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവായും കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പോസിറ്റീവായി എടുത്തിരിക്കുന്നത് ഏത് ലോഹമാണോ അതിൻ്റെ സൊല്യൂഷനായിരിക്കും ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. എന്താണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ഉപയോഗമെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. സ്വർണം പൂശിയ ആഭരണങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. ഇതെല്ലാം ഇലക്ട്രോപ്ലേറ്റിങ്ങിലൂടെയാണ് അങ്ങനെ ചെയ്യുന്നത്. ക്രോമിയം പൂശിയ ഇരുമ്പ് കൈപ്പിടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വെള്ളി പൂശിയ പാത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ ഒരു മെറ്റൽ മറ്റൊരു ലോഹത്തിൻ്റെ മുകളിലേക്ക് കോട്ട് ചെയ്യുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം മുഖേനയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇത്രയുമാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നാലാമത്തേത് ലോഹനിർമ്മാണം, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ആണ്. ഇതിലേറ്റവും അറിഞ്ഞിരിക്കേണ്ടത് അയിരെന്താണ്, ഓർ എന്താണെന്നുള്ളതാണ്. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിരെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഓർ എന്ന് പറയാം. അല്ലെ, ക്വിക്കലി എക്കണോമിക്കലി സെപ്പറേറ്റഡ്, അല്ലെ, വേഗത്തിലും ലാഭകരമായും ഒരു ലവണത്തിൽ നിന്ന്, ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിൽ ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിവുള്ള ധാതുക്കളെയാണ് എന്തെന്ന് പറയുന്നത്, ആ ലോഹത്തിൻ്റെ അയിരെന്ന് വിളിക്കുന്നത്. അലൂമിനിയത്തിൻ്റെ അയിര് ഏതെന്ന് ചോദിക്കും, ബോക്സൈറ്റ്, Al2O3 2H2 എന്നുള്ളതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. അയണിന് 2 ഓറാണുള്ളത്, ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. കോപ്പറിന് 2 ഓറുണ്ട്, കോപ്പർ പൈറൈറ്റിസും കുപ്രൈറ്റും. സിങ്കിന് 2 ഓറുണ്ട്, സിങ്ക് ബ്ലെൻഡും കലാമിനും. ലോഹത്തെ വേർതിരിക്കുമ്പോൾ നടക്കുന്ന ചില വിവിധ ഘട്ടങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം. ഇങ്ങനെ 3 മാർഗങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അതിലേറ്റവും പരമപ്രധാനമായ ഒന്നാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഘട്ടമാണ് അയിരിൻ്റെ സാന്ദ്രണം, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അതിലൊന്നാമത്തെ പ്രത്യേകമാണ് ജലപ്രവാഹത്താൽ കഴുകിയെടുക്കുക. ജലപ്രവാഹത്താൽ കഴുകിയെടുക്കുന്നത് ഗോൾഡിൻ്റെ, സ്വർണത്തിൻ്റെ അയിരാണ്. പ്ലവന പ്രക്രിയ രണ്ടാമത്തെ ഒരു പ്രോസസ്സാണ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയും. മൂന്നാമത്തത് മാഗ്നറ്റിക് സെപ്പറേഷനാണ്, കാന്തിക വിഭജനം. ഹെമറ്റൈറ്റ് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അയിരുകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അടുത്ത ലീച്ചിങ്ങാണ് നാലാമത്തത്. ഇങ്ങനെയുള്ള 4 മാർഗങ്ങൾ അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇനി അടുത്ത രണ്ടാമത്തെ അതിൻ്റെ സ്റ്റേജാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. ഇതിൽ ആദ്യത്തെ മെത്തേഡ് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കുക എന്നുള്ളതാണ്. കോൺസെൻട്രേറ്റഡ് ഓർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഓക്സൈഡ്സ്, ഇറ്റ്സ് ഓക്സൈഡ്സ്. അതിന് കാൽസിനേഷൻ, റോസ്റ്റിംഗ് എന്ന 2 മാർഗങ്ങൾ ഉപയോഗിക്കാം. എന്താണ് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, ആബ്സെൻസ് ഓഫ് എയർ. അയിരിനെ അതിൻ്റെ ചൂടാക്കി കാൽസിനേഷൻ നടത്തുന്നു. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് ചൂടാക്കുന്നത്. രണ്ടിടത്തും അയിരിനെ ചൂടാക്കുകയാണ്, ഒരിടത്ത് അസാന്നിധ്യത്തിലും ഒരിടത്ത് സാന്നിധ്യത്തിലുമാണ്. ഓക്സൈഡാക്കിയ അയിരിനെ അല്ലെങ്കിൽ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്തതിനെ നമ്മൾ റിഡക്ഷൻ നടത്തും, നിരോക്സീകരണം നടത്തും. അതിന് ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ ലോഹനിർമ്മാണ വേളയിൽ വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവ നിരോക്സീകാരിയായി ഉപയോഗിച്ചാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി, കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ് ആർ യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ഏജൻറ്റ്. മൂന്നാമത്തെ മെത്തേഡാണ് ലോഹശുദ്ധീകരണം, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. റിഫൈനിങ് ഓഫ് മെറ്റൽസിന് നിരവധി മാർഗങ്ങളുണ്ട്: ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. മലയാളത്തിൽ ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം എന്ന് പറയും. പിന്നെ ഇവിടെ വളരെ പരമപ്രധാനമായിട്ടുള്ള മറ്റൊന്നാണ് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം. ഇരുമ്പിൻ്റെ അയിര് ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഇരുമ്പ് നിർമ്മിക്കുന്നത് ഒരു വലിയ ചൂളയിൽ വെച്ചിട്ടാണ്. അതിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ് പറയുന്നത്. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇരുമ്പിൻ്റെ ബ്ലാസ്റ്റ് ഫർണസിൽ മുകളിലൂടെ താഴേക്ക് ഇടുന്നത് കോക്ക്, ചുണ്ണാമ്പുകല്ല്, ഹേമറ്റൈറ്റ് എന്നിവയുടെ മിക്സ്ചറാണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് കോക്ക്, ലൈംസ്റ്റോൺ ആൻഡ് ഹേമറ്റൈറ്റ് എന്നുള്ള ആ ഒരു മൂന്ന് എണ്ണത്തിൻ്റെ മിക്സ്ചറുകൾ അറിഞ്ഞിരിക്കണം. പിന്നെ ചില ഇക്വേഷൻസ് കൂടി അതിൽ സൂചിപ്പിക്കണം. കാർബൺ ഓക്സിജനുമായി ചേർന്ന കാർബൺ ഡയോക്സൈഡ് ആകുമ്പോൾ അവിടെ താപമുണ്ടാകുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാർബൺ ഡയോക്സൈഡും കാർബണും ചേർന്ന് താപവും ചേർന്ന് കാർബൺ മോണോക്സൈഡ് ആകുന്നൊരു പ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട്. ഈ കാർബൺ മോണോക്സൈഡാണ് Fe2O3 എന്ന് പറയുന്ന അയണിൻ്റെ ഓറിൽ നിന്ന് ഓക്സിജനെ വേർതിരിച്ചെടുക്കുന്നത്. ഇവിടെ ഉറപ്പായും ചോദിക്കുന്ന, സാധാരണയായി ചോദിക്കാറുള്ള ചോദ്യമാണ് കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല് എന്തിനാണ് ഇവിടെ ഇടുന്നത്? ചൂടത്ത് ചുണ്ണാമ്പ് കല്ല് രണ്ടായി ഡിവൈഡ് ചെയ്യും. കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും. കാൽഷ്യം ഓക്സൈഡ് ഹേമറ്റൈറ്റിലുള്ള SiO2 ചേർന്ന് CaSiO3 ഉണ്ടാവും. അതായത് CaO എന്ന് പറയുന്നത് ഫ്ലെക്സാണ്, SiO2 എന്ന് പറയുന്നത് ഗാങ്ങാണ്. രണ്ടുപേരൂടെ ചേർന്ന് സ്ലാഗ് ഉണ്ടാവും. അവിടുത്തെ ഫ്ലെക്സ് ഏത്, ഗാങ് ഏത്, സ്ലാഗ് ഏത് എന്നുള്ളത് നിരന്തരം ചോദിക്കുന്ന ഒന്നാണ്. അവിടുത്തെ ഫ്ലെക്സായി ഉപയോഗിക്കുന്നത് CaO ആണ്. ഇരുമ്പിൻ്റെ നിർമ്മാണ വേളയിൽ ഫ്ലെക്സായി ഉപയോഗിക്കുന്നത് CaO, കാൽഷ്യം ഓക്സൈഡാണ്. ഗാങ്ങായി ഉപയോഗിക്കുന്നത് SiO2 ആണ്. സ്ലാഗായി ഉപയോഗിക്കുന്നത് കാൽഷ്യം സിലിക്കേറ്റാണ്. സ്ലാഗായി കിട്ടുന്നത് CaSiO3 ആണ്. അവിടെ മറ്റു പ്രധാനമാണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണം. ഇരുമ്പിൻ്റെ നിർമ്മാണം പോലെ പ്രധാനപ്പെട്ടതാണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണം. അലൂമിനിയം നിർമ്മിക്കാൻ അതിൻ്റെ ഓറായ ബോക്സൈറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ആ ബോക്സൈറ്റിനെ ലീച്ചിങ്ങിന് വിധേയമാവുന്നു. ചൂടുള്ള NaOH ലായനിയിൽ അത് പ്രവർത്തിപ്പിച്ച് സോഡിയം അലൂമിനേറ്റ് ഉണ്ടാകുന്നു. ഈ സോഡിയം അലൂമിനേറ്റിൽ അരിച്ചുമാറ്റിയ ലായനിയിൽ അല്പം AlOH3 എടുത്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നത് AlOH3 ആണ്. അവയെ ഫിൽട്ടർ ചെയ്ത് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പ്രോഡക്റ്റാണ് അലൂമിന. പിന്നെ ഈ അലൂമിനയുടെ ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ് അലൂമിനിയത്തെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നാലാമത്തെ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ്വിക്റ്റേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.
അടുത്തത് 5-ാമത്തെ പാഠഭാഗമാണ് അലോഹ സംയുക്തങ്ങൾ, നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമോണിയയാണ്. അമോണിയയുടെ മോളിക്കുലർ ഫോർമുല നിങ്ങൾക്കറിയാം, NH3. അമോണിയയുമായി ബന്ധപ്പെട്ട് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്നതിന് എന്തൊക്കെ രാസപദാർത്ഥങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ്. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഒരു ചരിഞ്ഞ ടെസ്റ്റ് ട്യൂബിലിട്ട് ചൂടാക്കുന്നതിൻ്റെ ചിത്രം നിങ്ങൾ ടെസ്റ്റ് ബുക്കിലൂടെ കണ്ടിരിക്കും. ആ വരുന്ന വാതകത്തെ കാൽസ്യം ഓക്സൈഡിലൂടെ നീറ്റുകക്കയിലൂടെ കടത്തിവിടുന്നത് നിങ്ങൾ കണ്ടിരിക്കും. കാൽസ്യം ഓക്സൈഡിലൂടെ കടത്തിവിടുന്നത് അതൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റാണ്, നിർജ്ജലീകാരിയാണ്. അതിനുശേഷം അതൊരു ഗ്യാസ് ജാറിൽ ഇൻവേർട്ടഡ് പൊസിഷനിൽ തല കീഴായ രീതിയിലാണ് ഗ്യാസ് ജാർ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഉണ്ടാകുന്ന അമോണിയ എന്ന് പറയുന്ന വാതകത്തിന് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി വളരെ കുറവാണ്. ഇത്രയും കാര്യങ്ങൾ അമോണിയയുടെ നിർമ്മാണത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ അമോണിയയുമായിട്ടുള്ള ഒരു പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇവിടെ അമോണിയയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരീക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുത്ത് ചൂടാക്കുന്ന ഒരു പരീക്ഷണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിരിക്കും. അങ്ങനെ വിഘടിക്കുമ്പോൾ അമോണിയം ക്ലോറൈഡ് വിഘടിച്ച് NH3 HClലും ആവുകയും വീണ്ടും NH3 HClലും കൂടി ചേർന്ന് അത് അമോണിയം ക്ലോറൈഡായി മാറുകയും ചെയ്യുന്ന ഒരു പരീക്ഷണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് പഠിച്ചുകൊണ്ട് വേണം പോകാൻ. ഇവിടെ അമോണിയം ക്ലോറൈഡ് ചൂടാക്കിയപ്പോൾ വിഘടിച്ച് NH3+HCl ആവുകയും കുറച്ച് സമയം കഴിയുമ്പോൾ NH3+HClലും കൂടി ചേർന്ന് അമോണിയം ക്ലോറൈഡായി മാറുകയും ചെയ്യുന്നു. അതായത് റിയാക്റ്റൻ്റ് പ്രവർത്തിച്ച് പ്രോഡക്റ്റായി മാറുകയും പ്രോഡക്റ്റ് വീണ്ടും പ്രവർത്തിച്ച് റിയാക്റ്റൻ്റായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള റിയാക്ഷന് പറയുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. അമോണിയയുടെ വിഘടനം അതിനൊരു ഉദാഹരണമാണ്. ഇരുദിശകളിലേക്കും നടക്കുന്ന ഇത്തരം രാസപ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഉഭയദിശാ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷനിൽ പ്രോഡക്റ്റായി മാറുന്ന പ്രവർത്തനത്തെ, ഉൽപ്പന്നമായി മാറുന്ന പ്രവർത്തനത്തെ പുരോപ്രവർത്തനം അഥവാ ഫോർവേഡ് റിയാക്ഷൻ എന്നും, ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ അതായത് പ്രോഡക്റ്റ് റിയാക്റ്റൻ്റായി മാറുന്ന പ്രവർത്തനത്തെ പശ്ചാത്തപ്രവർത്തനം അല്ലെങ്കിൽ ബാക്ക്വേഡ് റിയാക്ഷൻ എന്നും പറയുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ അല്ലെങ്കിൽ ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത്തപ്രവർത്തനത്തിൻ്റെയും നിരക്ക്, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ റേറ്റ് തുല്യമാകുന്ന ഘട്ടത്തെ രാസസന്തുലനം എന്നാണ് പറയുന്നത്. കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് മറ്റൊരു ഇംഗ്ലീഷ് പേര്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലേശാക്ലിയർ തത്വം. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൻ്റെ ഗാഢത, മർദ്ദം, താപനില, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഇവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ആ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നള്ളിഫൈ ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ ഒരു പുനഃക്രമീകരണം നടത്തും. ഇതാണ് ലേശാക്ലിയർ പ്രിൻസിപ്പിൾ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. ഇവിടെ സന്തുലനാവസ്ഥയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു, ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇവിടെ കോൺസെൻട്രേഷൻ്റെ സ്വാധീനം എന്താണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അഭികാരങ്ങളുടെ ഗാഢത കൂടിയാൽ പുരോപ്രവർത്തന വേഗത കൂടും, ഫോർവേഡ് റിയാക്ഷൻ കൂടും. ഫോർവേഡിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢതയാണ് കൂടുന്നതെങ്കിൽ ബാക്ക്വേഡ് റിയാക്ഷൻ കൂടും. ഒരു ഉഭയദിശാ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷനിൽ അഭികാര ഉൽപ്പന്ന ഭാഗങ്ങളിലെ വാതക തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ലെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങളിൽ മർദ്ദത്തിന് സന്തുലനാവസ്ഥയിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയില്ല. മർദ്ദത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. എണ്ണത്തിൻ്റെ എണ്ണം തുല്യമാണെങ്കിൽ, അല്ലെങ്കിൽ അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ ഭാഗങ്ങളുടെയും തന്മാത്രകളുടെ എണ്ണം രണ്ട് സൈഡിലും, റിയാക്റ്റന്റിൻ്റെ സൈഡിലും പ്രോഡക്റ്റിൻ്റെ സൈഡിലും തുല്യമാണെങ്കിൽ അവിടെ മർദ്ദത്തിന് യാതൊരു ചേഞ്ചും ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ മർദ്ദം സ്വാധീനിക്കപ്പെടും എന്നുള്ള ഭാഗം മനസ്സിലാകണം. സന്തുലനാവസ്ഥയും താപനിലയും തമ്മിൽ ബന്ധമുണ്ട്. താപനില കൂട്ടിയാൽ വ്യൂഹം അല്ലെങ്കിൽ സിസ്റ്റം അത് കുറയ്ക്കാൻ ശ്രമിക്കും. ശ്രമിക്കുന്നതിൻ്റെ ഫലമായി താപത്തെ ആഗിരണം ചെയ്യുന്നുവെന്ന് നമ്മൾ ഓർത്തിരിക്കണം. എൻഡോതെർമിക് താപത്തെ ആഗിരണം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സൾഫ്യൂരിക് ആസിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. രാസവളം നിർമ്മിക്കാൻ, കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ നിർമ്മാണത്തിന്, പെട്രോളിയം ശുദ്ധീകരിക്കാൻ, പെയിൻറ്റിൻ്റെ നിർമ്മാണത്തിന്, സ്ഫോടക വസ്തുക്കൾ, എക്സ്പ്ലോസീവിൻ്റെ നിർമ്മാണം, നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ തുടങ്ങിയവയ്ക്കെല്ലാം അതുപയോഗിക്കുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്, അതിൻ്റെ വിവിധ ഇക്വേഷനുകൾ നിങ്ങൾ ഓർമ്മയിലിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് ആറാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ആറാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതിൻ്റെ നാമകരണവും ഐസോമെറിസവുമാണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള കളിയാണ് ഈ ചാപ്റ്റർ മുഴുവനും. അവിടെ ആൽക്കൈൻ എന്നിവയൊക്കെ നമ്മൾ പരിചയപ്പെടണം. ഒരു കാർബണാറ്റമുള്ള ഹൈഡ്രോകാർബണുകളെ ഒരു കാർബൺ മെത്ത് എന്നാണ് പറയുന്നത്. രണ്ടുണ്ടെങ്കിൽ എത്ത്, മൂന്നുണ്ടെങ്കിൽ പ്രൊപ്പ്, നാലുണ്ടെങ്കിൽ ബ്യൂട്ട്, അഞ്ചുണ്ടെങ്കിൽ പെൻറ്റ്, അങ്ങനെ പോകുന്നു ആ സീരീസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ കാർബണാറ്റത്തും വരുമ്പോഴും കാർബണാറ്റത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് അതിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ പ്രധാനമായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന IUPAC നെയിം എഴുതാനായിരിക്കും. ഓരോ കെമിക്കൽ കോമ്പൗണ്ട് തന്നിട്ട് അവയുടെ പേരെഴുതാനായിരിക്കും. ഇവിടെ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഹോമോലോഗ സീരീസാണ്. അടുത്തടുത്തുള്ള രണ്ട് ആൽക്കൈനുകൾ, ഏത് ആൽക്കൈൻ എടുത്തോട്ടെ അടുത്തടുത്തുള്ള രണ്ട് ആൽക്കൈനുകൾ തമ്മിൽ CH2 വ്യത്യാസം ഉണ്ടാകും. ഇങ്ങനെയുള്ള വ്യത്യാസമുള്ളതുകൊണ്ട് അത്തരം സീരീസുകൾക്ക് പറയുന്ന പേരാണ്. ഇത്തരം സംയുക്തങ്ങളുടെ സീരീസിനെയാണ് ഹോമോലോഗ സീരീസ് എന്ന് വിളിക്കുന്നത്. ഇവകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അംഗങ്ങളെ ഒരു പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു. അടുത്തടുത്തുള്ള രണ്ട് അംഗങ്ങൾ തമ്മിൽ CH2 ഡിഫറൻസ് ആണുള്ളത്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി ഉണ്ട്, സാമ്യം പ്രകടിപ്പിക്കുന്നു രാസഗുണങ്ങളിൽ. ഭൗതിക ഗുണങ്ങളിൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഗ്രാജ്വൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്, ക്രമമായ വ്യതിയാനം കാണിക്കുന്നു. രണ്ട് കാർബണാറ്റുകൾക്കിടയിൽ ദ്വിബന്ധനമാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ആൽക്കീനുകൾ. കാർബണാറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനമാണെങ്കിൽ ആൽക്കൈനുകൾ. കാർബണാറ്റങ്ങൾക്കിടയ്ക്ക് ത്രിബന്ധനമാണെങ്കിൽ ആൽക്കൈനുകൾ എന്നിങ്ങനെയാണ് പറയുന്നത്. ഇതിൻ്റെ നാമകരണം അല്ലെങ്കിൽ ഇതിന് പേര് കൊടുക്കുന്നത് അല്ലെങ്കിൽ IUPAC നെയിം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓർത്തിരിക്കുക, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 കാർബണാറ്റങ്ങളുള്ള ഒരു ചെയിനാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ആ 5 കാർബണാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്നത് പെൻറ്റെയിൻ എന്നാണ്. 4 കാർബണാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ബ്യൂട്ടെയിൻ എന്നാണ്, എല്ലാം സിംഗിൾ ബോണ്ടാണെങ്കിൽ. 6 കാർബണാറ്റം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ഹെക്സൈൻ എന്നാണ്. ഇതിനകത്ത് ബ്രാഞ്ച് വരുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഈ കോഡുവാക്ക് നമ്മൾ അറിഞ്ഞിരിക്കുക. ശാഖയുടെ സ്ഥാനസംഖ്യ, ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് ഏത് പൊസിഷനിലാണെന്നറിയുക. ഹൈഫൻ ഇടുക. മൂന്നാമത്തെ പൊസിഷനിലാണെങ്കിൽ 3- ഇടുക. അതിനുശേഷം റാഡിക്കലിൻ്റെ പേരെഴുതുക. CH3 മീഥൈൽ ആയിരിക്കും. CH2 CH3 ആണെങ്കിൽ അത് ഈതയിലായിരിക്കും. പിന്നെ പദമൂലം എത്ര കാർബണാറ്റമുണ്ടോ അത് പ്ലസ് പിൻ പ്രത്യയം. ഇപ്പോൾ സിംഗിൾ ബോണ്ടാണെങ്കിൽ ANE, ഡബിൾ ബോണ്ടാണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ YNE-യിൽ അവസാനിക്കും. അങ്ങനെ ഓരോ ബ്രാഞ്ചുകളും മനസ്സിലാക്കി വേണം അതിൻ്റെ നാമകരണം നടത്താൻ. ഒന്നിലധികം ശാഖകളടങ്ങിയ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം നടത്തുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ശാഖകളുടെ എണ്ണം സൂചിപ്പിക്കാൻ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഡൈ എന്നും മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ട്രൈ എന്നും പറയാൻ ശ്രദ്ധിക്കണം. ഒരു കാർബണാറ്റത്തിൽ ഒരേ ഇനം ശാഖകൾ രണ്ടിടത്ത് വന്നാൽ സ്ഥാനസംഖ്യകൾ ആവർത്തിച്ച് എഴുതി വേണം കണ്ടുപിടിക്കാൻ. ഇനി നമുക്ക് അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. IUPAC നാമകരണം ചെയ്യുമ്പോൾ ദിബന്ധനം വഴി ചേർന്നിരിക്കുന്ന കാർബണാറ്റങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കത്തക്ക വിധമാണ് നമ്പർ നൽകേണ്ടത്. ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്നിവ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഏറ്റവും കുറഞ്ഞെടുത്ത് ആ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്നിവ വന്ന പൊസിഷൻ നമ്മൾ നോക്കണം. അത് വലത്തുനിന്നും ഇടത്തേക്ക് നമ്പറിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും കുറഞ്ഞ സംഖ്യയാണ് അല്ലെങ്കിൽ സ്ഥാനസംഖ്യയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് പേര് കൊടുക്കേണ്ടത്. വലയ സംയുക്തങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. വലയ സംയുക്തങ്ങളെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. സൈക്ലിക് കോമ്പൗണ്ട്സ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ആലി സൈക്ലിക് സംയുക്തങ്ങളെന്നും ആരോമാറ്റിക് സംയുക്തങ്ങളെന്നും. ആലി സൈക്ലിക് ഹൈഡ്രോ കാർബണുകൾ എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കണം. ആലി സൈക്ലിക്കിനകത്ത് സൈക്ലോപ്രൊപ്പൈൻ, സൈക്ലോബ്യൂട്ടീൻ, സൈക്ലോബ്യൂട്ടൈൻ എന്നുള്ള മൂന്ന് കോമ്പൗണ്ടുകളുടെ ചിത്രങ്ങൾ വരച്ച് മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കണം. ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ, പ്രധാനമായും വിവിധ ഫംഗ്ഷണൽ ഗ്രൂപ്പുകളാണ് നിങ്ങൾ ഇവിടെ പരിചയപ്പെടുന്നത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയും. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. OH ഒരു കോമ്പൗണ്ടിനോടൊപ്പം വരുമ്പോൾ അത് ആൽക്കഹോളായി മാറും. കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. COOH എന്നാണ്. അതിൻ്റെ പേര് കാർബോക്സിലിക് എന്നാണ്. ഹാലോ ഗ്രൂപ്പുണ്ട്. ഹാലജനുകളാണ് അവിടെ വരുന്നത്. ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ തുടങ്ങിയവ. ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഈ ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളെ ഈതറുകൾ എന്നാണ് പറയുന്നത്. ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് ഐസോമെറിസം. എന്താണ് ഐസോമറുകൾ എന്ന് പറയും. ഒരേ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഈ പ്രതിഭാസത്തെ ഐസോമെറിസം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഐസോമെറിസം എന്ത്? രണ്ട് കോമ്പൗണ്ടുകൾ തന്നിട്ട് ഐസോമെറിസം എന്താണെന്ന് പറയാൻ കഴിഞ്ഞാൽ അവയുടെ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഒക്കെ എണ്ണം എണ്ണി നോക്കുക. ഒരേ തന്മാത്രാവാക്യമുള്ളവരാണ് ഐസോമെറിസം പ്രകടിപ്പിക്കുന്നത്. ഇവർക്ക് ഒരേ തന്മാത്രാവാക്യം അല്ലെങ്കിൽ ഒരേ മോളിക്കുലാർ ഫോർമുല ഉള്ളതോടൊപ്പം ഇവരുടെ ഗുണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഭൗതിക ഗുണങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആയിരിക്കും. ഈ പ്രതിഭാസത്തെയാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. ഐസോമെറിസത്തെ നമുക്ക് പ്രധാനമായി മൂന്നായി തരംതിരിക്കാം. ചെയിൻ ഐസോമെറിസം എന്ന് പറയും. ഇവയുടെ ഒരേ തന്മാത്രാവാക്യമുള്ളവയായിരിക്കും, എന്നാൽ അതിൻ്റെ ചെയിൻ ഘടനയിൽ, ചെയിൻ സ്ട്രക്ചറിൽ വ്യത്യസ്തമായിരിക്കും. ഇത്തരം സംയുക്തങ്ങളാണ് ചെയിൻ ഐസോമറുകൾ. ഓർത്തിരിക്കണം. ഇനി മറ്റൊരു ഐസോമെറിസമാണ് ഫംഗ്ഷണൽ ഐസോമെറിസം. തന്മാത്രാവാക്യങ്ങൾ ഒന്നു തന്നെ വരും, പക്ഷേ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. ഇവയാണ് ഫംഗ്ഷണൽ ഐസോമെറിസം. ഇനി ഒരേ തന്മാത്രാവാക്യവും ഒരേ ഫംഗ്ഷണൽ ഗ്രൂപ്പും ഉള്ള രണ്ട് സംയുക്തങ്ങൾ ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം മാറ്റി നൽകിയിരിക്കും. അവയ്ക്ക് നമ്മൾ പറയുന്നതാണ് പൊസിഷൻ ഐസോമെറിസം. പൊസിഷൻ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറിക്കിടക്കും, ബാക്കിയൊക്കെ തുല്യമായിരിക്കും. ഇത്രയുമാണ് ആറാമത്തെ ഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.
ഇനി 7-ാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്നാണ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദേശ രാസപ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. അതിൻ്റെ ഇംഗ്ലീഷാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഫുട്ബോളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരാൾക്ക് പരിക്ക് പറ്റുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളിയിൽ നിന്ന് മാറ്റണമെന്ന് തോന്നിയാൽ മറ്റൊരാളെ ഇറക്കാം. അതുപോലെ രാസപ്രവർത്തനത്തിൽ ഹൈഡ്രജനെ മാറ്റി, ഹൈഡ്രോ കാർബണുകൾ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനുമാണ്. കാർബണിനെ മാറ്റാൻ കഴിയില്ല, കാരണം കാർബണിനെ മാറ്റിയാൽ ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സ്വഭാവം തന്നെ നഷ്ടപ്പെടും. ഹൈഡ്രജനെ മാറ്റി പകരം മറ്റൊരാറ്റം കൂടി ചേർക്കും. ഇങ്ങനെ പറയുന്നതാണ് ആദേശ രാസപ്രവർത്തനം. അതായത് ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരാറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അഡിഷൻ രാസപ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്നിവ വരുന്നവ, ദ്വിബന്ധനവും ത്രിബന്ധനവും വരുന്നവ, അവരെ നമ്മൾ പറയുന്നത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്നാണ്. അപൂരിത സംയുക്തങ്ങളാണ്. ഇവരിലേക്ക് മറ്റുള്ളവർ വന്നു ചേരുമ്പോൾ, ഉദാഹരണത്തിന് ക്ലോറിനോ ഹൈഡ്രജനോ ബ്രോമിനോ ഒക്കെ വന്നു ചേരുമ്പോൾ ഇവ പൂരിത സംയുക്തങ്ങളായി മാറും, സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായി മാറും. അപ്പോൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിനെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായി മാറുന്ന രാസപ്രവർത്തനങ്ങളാണ് അഡീഷൻ രാസപ്രവർത്തനങ്ങൾ. ദ്വിബന്ധനം ത്രിബന്ധനമുള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റ് ചില തന്മാത്രകളുമായി ചേർന്ന് പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം. പോളിമറൈസേഷൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് പോളിമറൈസേഷൻ. ലഘുവായ അനേകം തന്മാത്രകൾ, ചെറിയ തന്മാത്രകൾ കൂടിച്ചേർന്ന് വലിയ തന്മാത്രകളായി മാറുന്നു. പോളിമറൈസേഷൻ എന്നാണ് അതിൻ്റെ പേര്. പോളിടെക്നിക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ടെക്നിക്ക് പഠിപ്പിക്കുന്ന സ്ഥലമാണ് പോളിടെക്നിക്. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മോളിക്കൂളുകൾ ചേർന്ന് വലിയൊരു മോളിക്കൂളായി മാറും. ചെറിയ മോളിക്കൂളുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് മോണോമറുകൾ. ഇവ ചേർന്ന് വലിയ മോളിക്കൂളായി മാറും, അതാണ് പോളിമറുകൾ. അതിന് എക്സാമ്പിളുകൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അതിന് എക്സാമ്പിളാണ് എഥീൻ. എഥീൻ ചേർന്ന് ധാരാളം എഥീൻ മോളിക്കൂൾ ചേർന്ന് പോളിയെഥീൻ ഉണ്ടാവും, അല്ലെങ്കിൽ പോളിത്തീൻ ഉണ്ടാവും. ധാരാളം വിനയൽ ക്ലോറൈഡ് മോളിക്കൂൾ ചേർന്ന് പോളി വിനയൽ ക്ലോറൈഡ് ഉണ്ടാവും. ധാരാളം ടെട്രാഫ്ലൂറോഈഥീൻ ചേർന്ന് ടെഫ്ലോൺ എന്ന് പറയുന്ന മറ്റൊരു പോളിമർ ഉണ്ടാവും. ഇതെല്ലാം ഉദാഹരണങ്ങളാണ് പോളിമറൈസേഷന്. അടുത്തത് ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനമാണ്. ഹൈഡ്രോ കാർബണുകൾ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം കാർബണും ഹൈഡ്രജനും ഒക്കെ വരുന്നവരാണ്. ഇവർ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡും ജലവുമാണ്. ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ, അല്ലെങ്കിൽ അത് ബേൺ ചെയ്യുമ്പോൾ, വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് CO2 H2 എന്നിവയോടൊപ്പം താപവും പ്രകാശവും ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തെ ജ്വലനം എന്നാണ് വിളിക്കുന്നത്, കമ്പസ്റ്റൻ എന്ന് പറയും. അപ്പോൾ ഹൈഡ്രോ കാർബണുകൾ റിയാക്ട് ചെയ്യുമ്പോൾ, കത്തുമ്പോൾ, ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡും ജലവും CO2 and H2 അത് ഫോം ചെയ്യുന്നതിനെയാണ് ജ്വലനം അല്ലെങ്കിൽ കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. താപീയ വിഘടനം പേരിൽ തന്നെയുണ്ട്, തെർമൽ ക്രാക്കിംഗ്. താപം ഉപയോഗിച്ച് തന്മാത്രഭാരം കൂടുതലുള്ള ഹൈഡ്രോ കാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് തന്മാത്രഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ഈ പ്രക്രിയയാണ് തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം. ഉദാഹരണം, പ്രൊപ്പൈൻ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണിന് തെർമൽ ക്രാക്കിംഗ് സംഭവിക്കുമ്പോൾ ഈഥീനും മീഥൈനും ഉണ്ടാകുന്നു. ഹെപ്റ്റൈൻ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണിന് തെർമൽ ക്രാക്കിംഗ് സംഭവിക്കുമ്പോൾ ബ്യൂട്ടൈനും പ്രൊപ്പീനുമായി മാറുന്നു. ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഈ റിയാക്ഷനുകളിൽ നിന്ന് ചേരുംപടി ചേർക്കാൻ, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിന് ചോദ്യങ്ങൾ ധാരാളം വരാം. മറ്റു ചില പ്രധാന ഓർഗാനിക് സംയുക്തങ്ങളെ കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാം. ആൽക്കഹോളുകളാണ്. ആൽക്കഹോളുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. OH എന്ന് പറയുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നവരാണ് ആൽക്കഹോളുകൾ. മെത്തനോൾ എന്ന് പറയുന്നത് മറ്റൊരു ആൽക്കഹോളാണ്. മെത്തനോൾ എന്ന് പറയുന്നത് പെയിൻറ് നിർമ്മാണത്തിലെ ലായകമായൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് മെത്തനോൾ. മെത്തനോൾ നിർമ്മിക്കാൻ ആവശ്യമായ രാസപദാർത്ഥങ്ങൾ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ്. എഥനോളിൻ്റെ നിർമ്മാണം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ എഥനോളുമായി ബന്ധപ്പെട്ട് റെക്റ്റിഫൈഡ് സ്പിരിറ്റ്, ഡീനേച്ചേർഡ് സ്പിരിറ്റ്, അബ്സല്യൂട്ട് ആൽക്കഹോൾ, ആൽക്കഹോൾ, പവർ ആൽക്കഹോൾ എന്നിവ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാർബോക്സിലിക് ആസിഡുകൾ, COOH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നവരാണ് കാർബോക്സിലിക് ആസിഡുകൾ. നമുക്കറിയാവുന്ന ഒരു ആസിഡാണ് വിനാഗിരി, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി. അതൊരു കാർബോക്സിലിക് ആസിഡാണ്. അതുപോലെ തന്നെ എക്സ്റ്ററുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധമുള്ളവരാണ് എസ്റ്ററുകൾ. ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ സ്മെല്ലുള്ളവരാണ് എസ്റ്ററുകൾ. അത് നിർമ്മിക്കാൻ ആവശ്യമായത് എന്താണെന്ന് ചോദിച്ചാൽ ആസിഡും ആൽക്കഹോളിലൂടെ മിക്സ് ചെയ്താണ് എസ്റ്ററുകൾ ഉണ്ടാകുന്നത്. എത്തനോയിക് ആസിഡും എത്തനോളും ചേർന്നുണ്ടാകുന്ന ഈഥൈൽ എത്തനോയേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ഇതിന് ഉദാഹരണമാണ്. ഇത്രയുമാണ് അവസാനത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. ഇതോടുകൂടി കെമിസ്ട്രിയുടെ 7 ചാപ്റ്ററുകൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും, പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഇത്തവണത്തെ കെമിസ്ട്രി പരീക്ഷ വളരെ എളുപ്പമായി മാറും. നമ്മൾ പറഞ്ഞതൊക്കെ ഓർത്തിരിക്കണം, അതൊക്കെ ഒന്നുകൂടി ഉറപ്പിക്കണം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.
ഇപ്പോൾ നിങ്ങൾ കേട്ടത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.